ഹലോ ആൻഡ് വെൽക്കം ടു ടീ ടോക്സ്. ടീ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം.
നമ്മളുടെ കൂടെ കോ ഹോസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡിലും കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ എപ്പിസോഡുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുലേട്ട,
യെസ് ജിഷ്ണു,
എങ്ങനെയുണ്ടായിരുന്നു പഴയ എപ്പിസോഡിന്റെ റെസ്പോൺസ്?
നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ, വിചാരിച്ചതിലൊന്നും വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത്രയും മലയാളികൾ, ഇത്രയും ആൾക്കാർ പോഡ്കാസ്റ്റ് ലിസണേഴ്സ് ഉണ്ടെന്ന് പോലും ഒരു പുതിയ അറിവാണ്. ഇപ്പം എൻ്റെ തന്നെ സുഹൃത്തുക്കളാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് ഒരു പേര് വിളിച്ചു, നന്നായിട്ടുണ്ട്, അടുത്ത എപ്പിസോഡ് എപ്പോഴാണ്, എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നല്ല റെസ്പോൺസാണ്.
ഈ സന്തോഷത്തിനിടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ പോവാണ്.
യെസ്,
നമ്മൾ ഗാന പ്ലാറ്റ്ഫോമിൽ 10K ഫോളോവേഴ്സ് അടിച്ചിരിക്കുകയാണ്.
വെരി ഗുഡ്, വെരി ഗുഡ്.
അപ്പം അങ്ങനെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഈ അവസരത്തിൽ ഷെയർ ചെയ്യുകയാണ്.
ഓക്കെ ഓക്കെ, അത് കൊള്ളാം, നല്ല വാർത്ത.
കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പിസോഡുകൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം എന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ എപ്പിസോഡിലേക്ക് ഇരിക്കുന്നത്.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
കുറച്ചുകൂടെ അധികം ക്വാളിറ്റി ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ വേർഷൻസ് ആണ്. എങ്കിലും കൂടുതൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്ത് നമ്മൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ
തോന്നുന്നു.
ഇന്ന് ഇന്നത്തെ നമുക്ക് ഇന്ന് പൊതുവെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നത് വണ്ടികളുടെ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ വന്നപ്പോഴുണ്ടല്ലോ, ഇവിടെ എല്ലാം ഈ വരുന്ന വഴി മൊത്തം പോലീസ് ചെക്കിംഗ്, ഒരു 4 പോലീസ് ചെക്കിംഗ് ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പിടിക്കുന്ന മൊത്തം ബൈക്കുകാരെ, ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ വലിപ്പിക്കുന്നുണ്ട്.
ഇപ്പം ജിഷ്ണു, ഞാനൊക്കെയാണെങ്കിൽ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മലയാളികൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ടതാണ്.
അതെ,
വാഹനമുണ്ട്, ഫുഡുണ്ട്, അല്ലേ, ഫാഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇപ്പോഴും വാഹനത്തിനോടുള്ള ഒരു ക്രേസ് ഭയങ്കരമാണ്. നമുക്കിത് വാഹനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാലോ, അതിനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ സംസാരിച്ചാലോ?
അത് നന്നായിരിക്കും, എനിക്ക് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട്.
ഇപ്പോൾ ജേർണലിസ്റ്റ് ഡയറീസ് എന്നുള്ളൊരു പേര് വെച്ചിട്ട് പലരും വിളിച്ച് ചോദിച്ചു, ജേർണലിസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ ഇനിയും മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു. അല്ല, നമ്മളുടെ പല പല ഓർമ്മകൾ വരും. ഇപ്പോൾ ജേർണലിസം എന്ന് പറഞ്ഞാൽ പബ്ലിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും സംസാരിക്കാം, അല്ലേ, നമ്മുടെ വ്യക്തിപരമായ ഓർമ്മകളും രസകരമായ സംഭവങ്ങളും ഒക്കെ ഇവിടെ പങ്കുവെക്കാം, അല്ലേ.
അതെ,
അപ്പോൾ നമുക്കാണെങ്കിൽ വാഹനങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം, അല്ലേ.
വാഹനങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ വണ്ടി പഠിച്ചപ്പോഴത്തേക്കുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഐ മീൻ എങ്ങനെയായിരുന്നു അങ്ങനത്തെ അതിൻ്റെ ഒരു പരിപാടി?
നമ്മുടെ ഈ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളൊരു എല്ലാവരും, എനിക്ക് ആണുങ്ങളൊക്കെ മിക്കവരും ഒരു 17-18 വയസ്സാകുമ്പോഴത്തേക്കും, അതുപോലെ ഒരു 15 വയസ്സെങ്കിലും ആകുമ്പോഴത്തേക്കും എല്ലാവരും അതിലൊന്ന് കൈതെളിച്ചിരിക്കും, അല്ലേ.
അതെ,
പക്ഷേ എൻ്റെ വീട്ടിൽ കുറച്ച് നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ. കാരണം അച്ഛനാണെങ്കിൽ പറഞ്ഞിരുന്നത് വീട്ടിലൊരു മാരുതി 800 ഉണ്ടായിരുന്നു.
ഓക്കെ,
അച്ഛനൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു ഹീറോ ഹോണ്ട ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് കഴിയാതെ ഇതിൽ തൊടരുത്, പഠിപ്പിക്കുകയില്ല, ഇത് പഠിക്കാനൊന്നും പാടില്ല, പഠിപ്പിക്കുകയില്ല, തൊടാൻ പാടില്ല.
അപ്പോൾ നിയമം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്.
അതിൽ ഈ രാവിലെ പത്രം തുറന്നത് എന്താണ്, വാർത്താ ഡെയിലി ഇങ്ങനെ ഈ പ്ലസ് ടുക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു, 15-കാരൻ കാറ് കൊണ്ടുപോയി ഇടിച്ച് വൃദ്ധനെ കൊലപ്പെടുത്തി ജയിലിൽ, അച്ഛനും അമ്മയും ഈ പ്രായപൂർത്തിയാകാത്തവർ കൊണ്ടുപോയി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അച്ഛനും വീട്ടുകാർ പോയിട്ട് നിയമക്കുരുക്കിൽ വിടുന്നൊക്കെ അവസ്ഥ ആയിരിക്കും. പക്ഷെ നമ്മളെ പ്രായമല്ലേ, നമുക്കിങ്ങനെ ക്ഷമിക്കാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ ശരിക്കും, അച്ഛൻ കോളേജിൽ പ്രൊഫസറായിരുന്നു, അച്ഛൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സ്കൂളിലെത്ത സമയമാണെങ്കിൽ ഞാൻ പയ്യെ വീട്ടിൽ ഷെഡിൽ മാരുതി നമ്മുടെ ഫ്രണ്ടിലോട്ടൊന്ന് നീക്കും, ബാക്കിലോട്ടൊന്ന് നീക്കും, ഫസ്റ്റ് ഗിയറിലിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് നീക്കും, റിവേഴ്സിലിട്ടൊന്ന് ബാക്കിലോട്ട് നീക്കും, തിരിച്ചിടും. ഇത് തന്നെ പരിപാടി. ഇത് ഇതിനപ്പുറം പുറത്തോട്ടിറക്കിയാപ്പോൾ അയൽക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞ പ്രശ്നം. അപ്പോൾ ഇത് തന്നെയായിരുന്നു പരിപാടി. ബൈക്ക് ഇതുപോലെ, ബൈക്ക് എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു, കസിൻ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബൈക്കിൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബൈക്ക് അത്യാവശ്യം ഉന്തിത്തള്ളതിനും അതിനൊക്കെ നമുക്ക് അറിയായിരുന്നു. കാറ് ഒരു ദിവസം ഞാനിങ്ങനെ ചേട്ടൻ്റെ ഹെൽപ്പിൽ, ആരും കാണാതെ ചേട്ടനും കൂടെ ഒരു ദിവസം വന്നിരുന്ന് ഞങ്ങളിവിടെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു റൗണ്ട് അടിച്ചു. ഒരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, പിറ്റേ ദിവസം വന്ന് ഒരു 2 റൗണ്ട് കൂടെ അടിച്ചു. അങ്ങനെ അത്യാവശ്യമൊക്കെ ഒന്ന് ഒരു ഒരു കൈ തെളിഞ്ഞോ തെളിഞ്ഞില്ല എന്നൊക്കെ ഒന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വണ്ടിയുടെ ഒരു ഒരു ബാലപാഠങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എനിക്കിപ്പോഴൊന്ന് ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ ആ വർക്ക്ഷോപ്പിലാണ് കൊടുത്തിരുന്നത്. അച്ഛൻ അപ്പോഴും അറിയത്തില്ല ഈ വണ്ടി എനിക്ക് അത്യാവശ്യം ഓടിക്കാൻ അറിയാമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരു വട്ടം വണ്ടി അവിടുത്തെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു പോയത് നന്നായോ ശരിയാക്കിയോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു.
ഓക്കെ,
അപ്പം ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു, ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് അവിടുത്തെ ഒരു മേസ്ത്രി, പ്രഭാകരൻ മേസ്ത്രി എന്നാണ് വിളിയുടെ പേര്, മേസ്ത്രി എന്നാണ് പറയുന്നത്. അപ്പം മേസ്ത്രി വണ്ടി ശരിയായെന്ന് ചോദിച്ചു. അപ്പം നമുക്കെന്ന് അത്യാവശ്യം 15 വയസ്സാണ്, പക്ഷേ നമ്മളെ കണ്ടാൽ കുറച്ചുകൂടെ നീളമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രായം തോന്നിക്കും. അപ്പം ശരിയായി മോനെ, കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി, അപ്പോൾ ഞാൻ പറഞ്ഞല്ല. അപ്പം നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പഠിച്ചിട്ടും ഇല്ല, എന്നാലും പുള്ളി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിനി കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനത്തിന് ക്ഷതമായി പോകും, ഒരുപാട് പണിക്കാരും ഒക്കെ നോക്കി നിൽക്കുക. ഞാനല്ല കൊണ്ടുപോകാൻ, എന്താ മോനെ നമ്മൾ കൊണ്ടുതരണോ? വേണ്ട വേണ്ട, എനിക്കറിയാം എനിക്കറിയാം എന്ന് പറഞ്ഞു.
അഭിമാനിയാണ്, അഭിമാനി.
ഒറ്റയ്ക്ക് വണ്ടി എടുക്കുക, നേരത്തെ ഒക്കെ ചേട്ടൻ കൂടെ എടുപ്പുണ്ടായിരുന്നു, ഇത് നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി എടുക്കുകയാണ്. ആദ്യ ഓട്ടോ എടുത്തു കിട്ടിയില്ല, പോയി ക്ലച്ച് വിട്ടപ്പോൾ തന്നെ പോയി, രണ്ടാമത്തെ ഓട്ടോ എടുത്തു പോയി. അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, നമ്മൾ നിന്ന് ഉരുകയാണ്. അപ്പോഴത്തേക്കും മേസ്തരി വീണ്ടും വന്നിട്ട് പയ്യന്മാരെ എല്ലാം വിടാൻ പോനെ പറഞ്ഞു, ഇല്ല ഇത് ഞാൻ എടുക്കുന്നു. മൂന്നാമത്തെ വട്ടം ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് ഒരു എടുപ്പെടുത്തു. ഇത് ഞങ്ങളുടെ വീടും ഈ വർക്ക്ഷോപ്പ് തന്നെ ഒരു മതിലിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, പട്ടപ്പുറത്തെ പ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ ഷട്ടറൊക്കെ തുറന്നിട്ടിട്ടാണ് ഇങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഓരോ എടുപ്പെടുത്തു. ഫസ്റ്റ് ഗിയറിൽ ഒരൊറ്റ വള, ഒറ്റ വളവ് നേരെ പിടിച്ച് കയറ്റി ഷെഡിനകത്തിട്ടു. എങ്ങനെ സംഭവിക്കും അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടിയും. അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അടച്ച് അടച്ചത് കുറച്ച് കഴിഞ്ഞപ്പം അച്ഛൻ അങ്ങോട്ട് ചെന്ന്, പിന്നെ അച്ഛൻ അവിടെ വണ്ടി ശരിയായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ശരി അച്ഛാന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടിട്ട് വരും, ഞാൻ മിണ്ടിയില്ല. അതുകൊണ്ട് എന്നിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി വണ്ടി എടുക്കാൻ പോയി. അപ്പോഴാണ് മെസ്സി പറഞ്ഞത് മോൻ വന്ന് കൊണ്ടുപോയില്ലോ എന്ന് പറഞ്ഞു. വന്നാണ് അച്ഛൻ എനിക്ക് അത്യാവശ്യം, ഞാൻ ഇങ്ങനെ വിളിച്ചും പാത്തും
വണ്ടി
എടുക്കുന്ന കാര്യം അച്ഛൻ മനസ്സിലായത്. പക്ഷെ അച്ഛനൊന്നും വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നീട് അച്ഛൻ്റെ കാര്യം മനസ്സിലായി, ഇവനെ നമ്മൾ നേരായ രീതിയിൽ പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചും പാത്തും എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടാക്കി അതിനെക്കാട്ടിലും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് പിന്നീട് അച്ഛൻ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ എനിക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാൻ തരും. അങ്ങനെ ഒരു പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഒന്ന് കൈതെളിഞ്ഞ്. ഇനി നിന്റെ കഥ പറ.
എൻ്റെ വീട്ടിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. 18 വയസ്സിൽ താഴെയുള്ള ലൈസൻസ് ഇല്ലാത്ത ഏതാൾ പോയി വണ്ടി കൊണ്ട് ആക്സിഡൻ്റ് ആയി അത് പേപ്പർ ന്യൂസ് വന്നാലും നമുക്ക് അന്ന് ഇരിക്കപ്പുറത്തിയില്ല. ഇവനെ പോലുള്ള ആളുകൾ നടക്കുവാണെന്നുള്ള രീതിയിലാണ്. ആരാക്സിഡൻ്റ് ഉണ്ടാക്കിയാലും ബൈക്കിൽ പോകുന്ന ആക്സിഡൻ്റ് ഉണ്ടാക്കിയാലും സംസാരിച്ച് അച്ഛൻ ആക്സിഡൻ്റ് ഉണ്ടാക്കിയവനെതിരും ഞാൻ ആക്സിഡന്റ് ഉണ്ടാക്കിയതിന്റെ സൈഡുമായിട്ട് സംസാരമാകും. അവിടെ വീട്ടിൽ പിന്നെ വഴക്കാവും, പിന്നെ എന്തെങ്കിലും ഒക്കെയാവും. പിന്നെ നമ്മുടെ വീട്ടിൽ സ്കൂട്ടറായിരുന്നു. അപ്പം എന്റെ വീടിന് തൊട്ടപ്പുറത്തൊരു ചെറിയൊരു ഇറക്കം പോലുണ്ട്. നമ്മുടെ തൊട്ട് ബാക്ക് സൈഡിലെ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പൊ എന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാല് ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഉരുട്ടി ഈ കേറ്റ തള്ളി കയറ്റി മുകളിൽ കൊണ്ടുപോകും. അവിടെ നിന്നിട്ട് പിന്നെ ന്യൂട്രലിട്ട് ഉരുട്ടി വന്ന് ഇതിനെ മണ്ടയ്ക്ക് ചാടി കയറിയിരുന്ന് ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകാം. അതേ ഉള്ളൂ, സ്റ്റാർട്ട് കുറച്ച് ദൂരം പോകും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതേപോലെ 1-2 തവണ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡൻസ് കൂടി. അപ്പൊ എന്നാ ഞാൻ വിചാരിച്ചു, കേറ്റ ഞാൻ എപ്പോഴും തെള്ളിക്കൊണ്ട് ഉരുട്ടിക്കൊണ്ടാ പോകുന്നത്, അങ്ങോട്ട് ഓടിച്ചു പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഓടിച്ചു പോയി, ഓടിക്കാൻ ഫസ്റ്റ് ഇട്ടു എടുത്തു, സെക്കൻഡ് ഇട്ടു എടുത്തു. അപ്പോഴത്തേക്കും ചെറിയ ദൂരേ ഉള്ളൂ, പക്ഷേ ഇതൊക്കെ ചെയ്തതിന്റെ ആവേശത്തിൽ എനിക്ക് കുറച്ച് സ്പീഡ് കൂടിപ്പോയി. പെട്ടെന്ന് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു, ഞാൻ മറിഞ്ഞ് വീണ്. വണ്ടിക്ക് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല, പക്ഷെ എന്റെ കാലും കൈയും ഒരഞ്ഞ് വണ്ടിയുടെ സൈഡ് കൊണ്ടിട്ട് മൊത്തം ഒരഞ്ഞു.
പെയിന്റ് പോയി,
പെയിന്റ് പോയി നല്ല പോലെ.
വണ്ടിക്ക്
വരില്ല, പറ്റിയില്ല. എന്റെ കാലിലായിരുന്നു
വണ്ടി,
എന്റെ പെയിന്റ്. അപ്പൊ എനിക്കിത് വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 3-4 ദിവസം ഞാൻ എന്താ പറയുക, ഫുൾ കൈ ഷർട്ടും പാന്റും ഇട്ടുമാണ് വീട്ടിൽ നടന്നോണ്ടിരിക്കുന്നത്. കാരണം ഇത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരു സമയം അമ്മ പൊക്കി,
മോൻ പെട്ടെന്ന് ഫാഷനൊക്കെ ചേഞ്ച് ചെയ്തു.
ഫാഷൻ ചേഞ്ച് ചെയ്ത് പെട്ടത് കുറച്ച് നാളായിട്ട് ഫുൾ കൈ ഷർട്ട് മാത്രമേ ഇടുന്നുള്ളൂ, പാന്റ് മാത്രമേ ഇടുന്നുള്ളൂ.
ജെന്റിൽമാനായിട്ട്
കുറച്ച് കഴിഞ്ഞപ്പം അമ്മ പൊക്കി, എന്തോ പറ്റിയിടാന്ന് ചോദിച്ചു. ഞാൻ സൈക്കിളെ വീണാന്ന് പറഞ്ഞു. സൈക്കിളെ വീണാന്നുള്ള പറച്ചില് അമ്മയ്ക്ക് വിശ്വാസം വന്നില്ല. അമ്മ ചോദ്യം ചെയ്തു, അപ്പം അവസാനം പറയേണ്ടി വന്നു ഇതേപോലെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി വീണാന്ന്. അന്നും കുറെ വഴക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. അതിന് ശേഷമാണ് ഇപ്പം എന്നെ രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവരുന്ന അച്ഛനായിരുന്നു. രാവിലെ ട്യൂഷന് പോകുമ്പോഴത്തേക്കും പ്ലസ് ടു ടൈം പോകുന്ന അങ്ങോട്ട് പോകുന്ന സമയം എനിക്ക് ഓടിക്കാൻ തരും. അങ്ങനെ ഓടിച്ചോടിച്ചാണ് സ്കൂട്ടർ പഠിക്കുന്നത്. പക്ഷെ സ്കൂട്ടർ പഠിച്ചാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബൈക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബൈക്ക് ഓടിക്കാൻ എനിക്ക് പഠിപ്പിച്ചത് എൻ്റെ ചേട്ടന്മാരാണ്. പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇടയ്ക്കൊരു തവണ ഇതേപോലെ ബൈക്ക് എടുത്തുകൊണ്ട് പോവാം. അപ്പോഴും എന്നോട് പറയും, നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ല, നീ ബൈക്ക് ഓടിക്കരുത്. അപ്പം ഞാൻ ഇവരുടെ കൂടെ പോവും. പക്ഷേ ഇവരെ സോപ്പിട്ട് കുറച്ച് വീടിൽ നിന്ന് കുറച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ബൈക്ക് ഓടിക്കാൻ വാങ്ങി. അപ്പം അങ്ങനെ ഞാനും വല്യണ്ണനും കൂടെ പോവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, അവന് വണ്ടി ഓടിക്കരുത്, അവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, വണ്ടി ഓടിക്കരുത്. പക്ഷെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും വല്യണ്ണനെ സോപ്പിട്ട് ഞാനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ വാങ്ങി. എന്നിട്ട് മെയിൻ റോഡിലൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ, നീ മെയിൻ റോഡിൽ ഇറങ്ങണ്ട, നമുക്ക് ഇടവഴി കൂടെ പോകാം. അപ്പം പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഇടവഴിയാണല്ലോ, നമ്മുടെ സ്വന്തം വഴിയാണല്ലോ, കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ അങ്ങ് പോവാണ്. പോയി നേരെ വന്ന് ഒരു ടി ജംഗ്ഷനിലോട്ട് എൻ്റർ ചെയ്യുവാണ്. അപ്പം എനിക്കങ്ങനെ ഈ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ഇച്ചിരി പാടാണ്, ബൈക്കായത് കാരണം പെട്ടെന്ന് വളഞ്ഞു വരത്തില്ല, ഇങ്ങനെ ഭയങ്കര കർവ്ഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഞാൻ വലത്തോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അങ്ങോന്നൊരു ചേട്ടൻ സ്പ്ലെൻഡറിൽ അടിച്ച് മിന്നി വരുന്നുണ്ട്. പുള്ളിയുടെ ഈ അടിച്ച് മിന്നി വരുന്ന വരവ് കണ്ട് ഞാൻ ആകെ പേടിച്ചുപോയി. പെട്ടെന്ന് എനിക്ക് വലതേതാ ഇടതേതാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, വലത്തോട്ട് തിരിക്കണോ ഇടത്തോട്ട് തിരിക്കണോ എന്തോ എന്ന് അറിയുന്നില്ല. ഞാൻ റോഡിൽ കിടന്ന് സിക്സ് ആഗിൽ കുറെ സർക്കസ് ഒക്കെ കാണിച്ച് വണ്ടി ഓഫായി റോഡിൻ്റെ നിന്ന് അടുക്ക് നിന്നു. ഈ ചേട്ടൻ അങ്ങോട്ടെടുക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു, അവസാനം ബ്രേക്ക് പിടിച്ച് സ്കിഡ് ചെയ്ത് വന്ന് നമ്മുടെ അടുത്ത് വന്ന് നിന്നു. നിന്നിട്ട് എണ്ണി നോക്കിട്ട് എവിടെ നോക്കിയാടാ,
അത് വേണ്ട അത് വേണ്ട, ബീപ് ബീപ്
ബീപ് ബീപ് വണ്ടി ഓടിക്കുന്നത് പറഞ്ഞു. ഇത് കേട്ട് സത്യം പറയാമല്ലോ ഭയങ്കരമായിട്ട് അങ്ങനെ സങ്കടമായിപ്പോയി. എന്തോ ചെയ്യാനേ, നമുക്ക് അഭിമാനക്ഷയായിപ്പോയി. പുള്ളി പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വലിയണ്ണൻ പുറയിലുണ്ട്, നമ്മുടെ ചേട്ടൻ്റെ അല്ലേ, നമ്മുടെ ചേട്ടൻ്റെ മുമ്പ് വെച്ച് നമ്മളെ ഒരുത്താൻ തെറി വിളിച്ചാൽ പുള്ളി ഇടപെടുവല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പുള്ളിയെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. പുള്ളിയപ്പം എന്നെ നോക്കിയിട്ട് തുളത്തെടുത്ത് പറയാം, ആരോടും പറയണ്ട, ഫസ്റ്റ് ഇട്ട് വണ്ടി എടുത്തോളാം. അല്ല, പുള്ളി കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ പോയി അലമ്പുണ്ടാക്കി, അത്രയും അലമ്പുണ്ടാക്കി റോഡിന് അടുക്കുകൊണ്ട് അവിടെ വെച്ച്
എന്തെങ്കിലും പറയാൻ പോയ പുള്ളിക്കും കൂടെ കിട്ടും. അയ്യോ, എനിക്ക് ഇതുപോലൊരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനീഷ് ചേട്ടൻ. അപ്പോൾ അനീഷ് ചേട്ടൻ രാവിലെ വീട്ടിൽ ബൈക്ക് വെച്ചിട്ടാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. എല്ലാം അപ്പോൾ എനിക്ക് ബൈക്കിലൊരു കണ്ണുണ്ട്, സ്പ്ലെൻഡർ ബൈക്കാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, തൊട്ട് വരുത്, നമ്മുടെ വണ്ടി പോലുമില്ല, വല്ലവരുടെ വണ്ടിയാണ്, കൊണ്ടുപോയി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ മോശമാണ്, വേണം വേണമെന്നൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം രാവിലെ നിന്നിട്ട് അച്ഛനിങ്ങനെ, അനീഷ് ചേട്ടൻ ബൈക്ക് വെച്ചിട്ട് പോയി, അച്ഛനിങ്ങനെ ഇങ്ങോട്ടോ പോകാനിറങ്ങി, അച്ഛനെ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ്, എടാ നീ ബൈക്ക് എടുക്കരുത്, അനീഷിൻ്റെ ബൈക്ക് എടുക്കരുത്, എടുക്കരുത്. ഞാൻ ഇല്ല ഇല്ല എടുക്കത്തില്ല എടുക്കത്തില്ല. അച്ഛൻ പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ബൈക്ക് എടുത്തോണ്ടിറങ്ങി. ഇവിടെ നമ്മുടെ അന്ന് പ്ലസ് ടു, അപ്പോൾ അന്ന് ബൈക്ക് എടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പോയി കാണിക്കുക. ഫ്രണ്ട്സ് ആർക്കും അങ്ങനെ ബൈക്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി, ഇവിടെ കോടതിയുടെ അടുത്താണ് പുള്ളിയുടെ വീട്, പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, നിങ്ങളുടെ ബന്ധുക്കളാണ്. നമ്മുടെ രണ്ട് കഥയിൽ ഈ സാമ്യമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്,
ക്യാരക്ടേഴ്സ് ഉണ്ട്.
അവിടെ പോയി, അവിടെ പോയി അവനെ ബൈക്കൊക്കെ കാണിച്ച്, ഉണ്ടോ ബൈക്ക്, നിങ്ങളുടെ കുട്ടി ബജാജ് സ്കൂട്ടറല്ലേ ഉള്ളൂ,
സ്കൂട്ടറല്ലേ,
നമ്മൾ ബൈക്കൊക്കെ കാണിച്ച് ബൈക്ക് എടുത്തിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു, ഒരു വളവ് പറഞ്ഞപ്പം ഞാൻ നോക്കിപ്പം, ഒരു അപ്പൂപ്പൻ ഒരു 90 വയസ്സെങ്കിലും മിനിമം കാണും, പുള്ളി സൈക്കിളെ ഊട്ടി വരികയാണ്. പുള്ളി നല്ല വിറച്ച് 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 വിറച്ചാണ് സൈക്കിളെ ഊട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കുഴപ്പമാവും, ഇടിക്കുക, ഇടിക്കണ്ട, അതിൻ്റെ പുള്ളിയുടെ അടുത്തുകൂടെ സ്പീഡിൽ പോയാൽ തന്നെ പുള്ളി വേണം, പുള്ളിയുടെ ആറ്റു പോകും. അപ്പം ഞാൻ എന്ത് പേടിച്ച്, ഞാൻ ബൈക്ക് അവിടെ നിർത്തി, സൈഡിൽ ഒതുക്കി നിർത്തി, ഞാൻ ഓഫ് ചെയ്തു. പുള്ളി വളരെ സാവധാനം വന്ന് നമ്മുടെ ബൈക്കിൽ ഇടിച്ചിട്ട് വെട്ടിയിട്ട് പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞാൻ എന്നിട്ട് ചുറ്റും നോക്കും, ആരെങ്കിലും കണ്ടോ, ദൈവമേ എന്താണെന്ന് അറിയാമല്ലോ, പുള്ളിയെ രക്ഷിക്കാനല്ലോ നോക്കുന്നത്, നമ്മുടെ പേടിക്കും, ആരെങ്കിലും കണ്ടോ നമ്മളകത്ത് പോകുമെന്ന്. പുള്ളി കുറച്ചു നേരം അങ്ങനെ കിടന്നു, ഞാൻ ആകെ പേടിച്ച്
വീശരാണ്ട്.
പുള്ളി പയ്യെ എഴുന്നേറ്റ് എന്നെ നോക്കി, കയ്യിലും കാലിലെയും ഒക്കെ പൊടി തട്ടിക്കളഞ്ഞ് സൈക്കിൾ എടുത്തു. ഒന്നും മിണ്ടാതെ പുള്ളി ചവിട്ടി അങ്ങ് പോയി. അപ്പം ഞാൻ എന്താ ഇത്, ഞാൻ ആരും കാണാതെ പെട്ടെന്ന് ബൈക്ക് എടുത്ത് ഞാനും വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ പോലെ ആയിരിക്കണം പുള്ളിയുടെ വീട്ടിലെ അവസ്ഥ. ഇപ്പം എന്നോട് അച്ഛൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്ന പോലെ, പുള്ളിയുടെ അടുത്ത് മക്കൾ സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങരുത്, അത്
അതെ
വെറുതെ അല്ല, ബാക്കി മക്കളുടെ കയ്യിൽ നിന്ന് ചീത്ത മേടിക്കേണ്ടതൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം പുള്ളി മിണ്ടാതെ പോയത്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഈ ബൈക്കും കൊണ്ട്, അവിടെ ചെന്നപ്പോൾ ആ വീടിന് മുമ്പിൽ അച്ഛൻ നിൽക്കുന്നു. അച്ഛൻ എന്തോ ഒരു സംഭവം എടുക്കാൻ മറന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വീട്ടിലില്ല. ആദ്യം പോയി നോക്കിയത് ബൈക്കാണ്, ബൈക്കും ഇല്ല. അയ്യോ, അന്നത്തെ ദിവസം പിന്നെ മറക്കാം, നല്ല രസമായിരുന്നു. ഇങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട് പിന്നെ. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു 18-19 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും വീട്ടുകാരും ബൈക്ക് എടുത്ത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ബൈക്കിൽ വീട്ടിൽ വരും. അപ്പം ഞാൻ പോയിട്ട് അതിങ്ങനെ നോക്കി നിൽക്കും. അപ്പം അന്ന് ഈ കരിസ്മയൊക്കെ അന്ന് വൻ താരമാണ്,
കരിസ്മയൊക്കെ
എടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, മാവേലിക്കരയിലെ ഭയങ്കര സ്റ്റാറായിട്ട് നടക്കുകയാണ്. മാവേലിക്കരയിലേക്ക് വന്ന ആദ്യത്തെ കരിസ്മയാണെന്ന് തോന്നുന്നു. അപ്പം അവനൊക്കെ വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പം അച്ഛൻ്റെ ഇത് കാണും. അപ്പം ശരി, അവൻ ഈ ബാക്കിയുള്ളവരുടെ വണ്ടി നോക്കി ഇങ്ങനെ കൊതിയോടെ നിൽക്കുകയാണ്. പാവം, അവനൊരു വണ്ടി മേടിച്ച് കൊടുത്തേക്കാം. അങ്ങനെയാണ് എനിക്കൊരു വണ്ടി കിട്ടുന്നത്, പൾസർ GTS 150. അങ്ങനെ നിനക്ക് ബൈക്ക് മേടിച്ച് തന്നോ ഇതുപോലെ വല്ലതും വീട്ടുകാർക്ക് കാരുണ്യം തോന്നിയിട്ട്?
എന്റെ വീട്ടുകാർക്ക് അങ്ങനെ കാരുണ്യം ഒന്നും ഇന്നേ വരെ തോന്നിയിട്ടില്ല, ഈ നിമിഷം വരെ.
അങ്ങനെ മാനുഷികമായി,
അതെ. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത്, കോളേജിൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്ത സമയത്ത് ഫ്രണ്ട്സിനെല്ലാം ബൈക്കുണ്ട്. ഇവരെ എല്ലാവരും ബൈക്കിലൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും മാറവിടെ ബൈക്കിലൊക്കെയാണ് പോണത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ അച്ഛൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, അതായത് നീ ആരുടെ എവിടെയും ബൈക്കിൽ കയറി പോകരുത്, നിനക്ക് ബൈക്കിൽ കയറുന്ന ദോഷമാണ് എന്നൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അന്ന് പൾസർ ബൈക്കിലൊക്കെ ഈ കിറ്റ് മാറ്റി സ്പോർട്സ് ബൈക്കിന്റെ രൂപത്തിലൊക്കെ ആക്കി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സീനിയർ ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് അത്യാവശ്യം പേടിയൊക്കെയാണ്. പുള്ളി ഇതേപോലെ ഒരു ദിവസം ചാടി വന്ന് നമ്മുടെ അവിടെ നിന്നും, അപ്പൊ എന്റെ അച്ഛൻ രാവിലെ പറഞ്ഞിട്ട് പോയിക്കാണ് ബൈക്കിൽ കയറരുത്. അപ്പൊ എന്നെ കൊണ്ടുപോയിട്ട് അച്ഛൻ അവിടെ മാറി നിൽക്കുന്നുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചോണ്ടിരിക്കും. ഈ പുള്ളി വന്ന് ഫ്രണ്ടി വന്ന് ചവിട്ടി, കേരളാ ഒന്നും പറയാൻ പറ്റത്തില്ല കയറി. അവിടെ അന്നേരം കുറേ അധികം ചേച്ചിമാരും ഒക്കെ അന്ന് നിൽപ്പുണ്ടായിരുന്നു. പുള്ളി ഫ്രണ്ട് വീലൊക്കെ ബുക്കി എടുത്തോണ്ട് ഒറ്റ പോക്ക് മംഗളം. എനിക്കാളെ കൈയും കാലും വിറയ്ക്കുക, കാരണം ഈ സ്പീഡ് ഉണ്ടാകാൻ പേടി. ഒന്ന് രണ്ട് അച്ഛൻ കണ്ടു, അച്ഛൻ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന പുള്ളി ഫ്രണ്ട് വീല് ബുക്കി എടുത്തോണ്ട് പോയെ. അവിടെ ഉള്ളവരെല്ലാരും എന്തൊക്കെയോ കുറ്റം പറഞ്ഞു
കൊടുത്തു, വീട്ടുകാരെ പറഞ്ഞ
അതാ ഇതാ.
ചിലപ്പോ നിന്റെ അച്ഛനോട് തന്നെ അവിടെ അറിയാത്ത ആരെങ്കിലും പറഞ്ഞാണ് ഇവന്റെയൊക്കെ തന്ത.
എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് അന്നത്തെ ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി നിന്നെ കോളേജ് വിടുന്നില്ലാതെ വരെ പറഞ്ഞു. അപ്പൊ വണ്ടി വാങ്ങിക്കുന്നതിനെ പറ്റി, അപ്പൊ എന്റെ വീട്ടുകാർക്ക് ഒരു ദാക്ഷിണ്യം ഇല്ല എനിക്ക് വണ്ടി വാങ്ങിച്ചിരുന്നത്. എന്നോട് പറഞ്ഞു നീ ജോലി വാങ്ങിച്ചിട്ട് വണ്ടി വാങ്ങിച്ചോളാൻ പറഞ്ഞേക്കുക അന്നേ, നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പൊ ഞാൻ നമ്മൾ വിചാരിച്ചു എന്നാ അവസ്ഥ വിചാരിച്ചു വീട്ടിൽ അച്ഛനെ കൊണ്ട് ബൈക്ക് എടുപ്പിക്കാം. പല പണി പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പം അമ്മയ്ക്കൊരു ആക്റ്റീവ് എടുത്താലോ എന്നൊരു ആലോചന. അപ്പം അതിന് ഞാൻ 100% എതിർത്തു, പറ്റത്തില്ല, എനിക്ക് ബൈക്ക് എടുത്ത് തരാതെ ഇവിടെ ഒന്നും എടുക്കണം. അപ്പം നമ്മുടെ ചേട്ടൻ വന്ന് പറഞ്ഞു, എടാ എന്തായാലും നിനക്ക് അവർ ബൈക്ക് എടുത്തെടുത്തില്ല. അതാണ് പ്രാക്ടിക്കലി ഉള്ള സിറ്റുവേഷൻ. ഇപ്പൊ നീ പറഞ്ഞ ഇതിന് ഓക്കെ പറഞ്ഞ വീട്ടിലൊരു ആക്റ്റീവ് ആയിരിക്കും. അമ്മയെ പേടിപ്പിച്ചിട്ട് നിനക്ക് അതടിച്ചോട് പോവുകയും ചെയ്യാം.
കിട്ടിയാലൊരാക്റ്റീവ്
അതെ. അങ്ങനെ വീട്ടില് അമ്മ വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എടുത്തിട്ട് അത് കഴിഞ്ഞ് അമ്മയെ കുറെ പേടിപ്പിച്ചു, അമ്മ ഇത് പോരുത് അതാ ഇതാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ അതങ്ങടിച്ചു മാറ്റി. ഇപ്പോഴും അതിൽ അടക്കുന്ന
പൊതുവേ സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും സ്ത്രീകളൊക്കെ അല്ലെ, അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരാരും അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ അത്ര ഒരു ശുഷ്കാന്തി കാണിക്കുന്നില്ല. ലൈസൻസ് എടുക്കാൻ കാണിച്ച ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ,
വണ്ടി ഓടിക്കാൻ കാണിക്കുന്നില്ല.
ഞാൻ എപ്പോഴും അവരോടൊക്കെ ചോദിക്കും. ഇപ്പൊ നമ്മുടെ ബന്ധു വീടുകളിലായാലും ഒക്കെ ഇതാണ് അവസ്ഥ. എല്ലാ സ്ത്രീകൾക്കും ലൈസൻസ് ഉണ്ട്, പക്ഷെ ഒരാൾക്കും ആരും വണ്ടി ഓടിക്കുകയില്ല. അത് അതിന്റെ ഒരു ടച്ചും വിട്ടുപോയി. വൈഫായാലും അങ്ങനെ ആരായാലും ഇത് എനിക്ക് തോന്നുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ വണ്ടി ഓടിക്കാൻ വീട്ടിൽ ആണുങ്ങളുള്ളതിന്റെ ഒരു കുഴപ്പം കൂടാണ്. ഇവര് തന്നെയാണെങ്കിൽ
ഇവര് ഇതെല്ലാം ചെയ്തോളും.
ഇവര് ചെയ്തും ചെയ്തേ ഒക്കത്തുള്ളൂ എന്നൊരവസ്ഥ വന്നാലേ
അതെ
ഇവര് പലരും പഠിക്കത്തുള്ളൂ.
അതെ അതെ അതെ.
പിന്നെ നീ ബൈക്കിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ മറ്റൊരു കാര്യം ഓർത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ പൾസർ കൊണ്ട് ഞാൻ എറണാകുളത്താണ് ജേർണലിസം പഠിച്ചത്. ആദ്യമായിട്ട് ഈ ബൈക്കും കൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് പോവാ. ആലപ്പുഴയുള്ള എൻ്റെ ഒരു കസിനുണ്ട്, അവനെയും കൂടെ കയറ്റിയിട്ടാണ്, അവൻ്റെ ഒരു വിഷ്ണു എന്നാണ്, അവനെയും കൂടെ കയറ്റിയാണ് നമ്മൾ എറണാകുളത്തിന് പോകുന്നത്.
ഓക്കെ.
ഇവിടെ നേ പേടിയാണ് വീട്ടുകാർക്കെല്ലാം. ഇത് ആദ്യമായിട്ട് ഏറ്റവും ഇത്രയും ദൂരം
ഡിസ്റ്റൻസ്
നമ്മൾ ഇവിടുന്ന് ചെട്ടോളങ്ങര വരെ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒന്നും പോകുന്നില്ലല്ലോ.
അതെ.
എറണാകുളത്തിന് പോവാണ്. വീട്ടുകാർ നല്ല ടെൻഷനിലാണ്, പേടിക്കണ്ട പേടിക്കണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഹെൽമെറ്റ് ഒക്കെ നന്ന് തീരെ താല്പര്യമില്ല. ഹെൽമെറ്റ് ഒരു അധിക പെറ്റാണ് എന്നാണ് എൻ്റെ രീതി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഹെൽമെറ്റ് വെക്കാതെ ഹെൽമെറ്റ് തൂക്കിയിട്ടുകൊണ്ട് ആലപ്പുഴ വരെ ചെന്ന് അവനെ കയറ്റി. ഇത് ആലപ്പുഴയിൽ നിന്ന് പോവാണ്. അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ ഹെൽമെറ്റ് വെക്കാം ചേട്ടാ. എന്താ ചേട്ടാ ഇത് ഹെൽമെറ്റ് എന്തിനാ പിന്നെ? ഞാൻ പറഞ്ഞു പുല്ല് വെച്ചേക്കാം. ഹെൽമെറ്റ് എടുത്ത് വെച്ചു, ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഓടിച്ച് ഓടിച്ച് ചേർത്തല ചെന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നു.
ഓക്കെ.
എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. വെടി വിട്ട് സൗണ്ട് കേട്ടു, പിന്നെ കറന്നൊരു സൗണ്ട് കുറയുന്ന പോലെ ഇരിക്കുന്നു. കണ്ണു തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ റോഡിൽ കിടക്കണം. ഒരു ടാറ്റാസും ആയതാണ്ട് ഒരു കയ്യ കലത്തി വന്ന് ബ്രേക്ക് ഇട്ട് പുകയെ പുറത്ത് നിൽപ്പുണ്ട്. അതായത് എന്താ റോഡിൽ ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ പയ്യെ എഴുന്നേറ്റ് നോക്കിയപ്പം ഒരു 10-35 മത്സ്യത്തൊഴിലാളികൾ ഇവരൊക്കെ ഓടിക്കൂടി. എന്താണെന്നറിയോ, ഇവർ ഈ മീൻ കൊണ്ടുപോകത്തില്ല രാവിലെ ഇവര് അവരാണ്. ഞാൻ ഇതിൽ ഒരാളുടെ ഒരാൾക്ക് ഇട്ട് കൊണ്ടുപോയി ഇടിച്ച് പുള്ളി മീന്ന് റോഡ് ഫുള്ള് മത്തി അതിലേയും കൂടെ കിടക്കുകയാണ് കേട്ടോ. റോഡ് ഫുള്ള് പുള്ളി ഇടിച്ച്, പുള്ളി വേറൊരാളെ ഇടിച്ച്, അയാൾ വേറൊരാളെ ഇടിച്ച്, മൊത്തം അലമ്പ്, റോഡ് ഫുൾ ബ്ലോക്ക് ആകെ പാള. എനിക്ക് കുറച്ച് എന്താ സംഭവം എന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാനിങ്ങനെ പരിഭ്രാന്തരായിട്ട് ചുറ്റി നോക്കുക. അപ്പോൾ രണ്ടുപേർ ഓടി വന്നു, എന്നെ പൊക്കിയെടുത്തു. എന്നെ പൊക്കിയെടുത്ത് ഞാൻ തിരിഞ്ഞു നോക്കി, അനിയനെ കാണുന്നില്ല.
അയ്യോ
അനിയനെ കാണുന്നു. അപ്പം ഞാൻ വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ നടയിരിക്കണം, ഓ ഒരാളും കൂടെ ഉണ്ടായിരുന്നോ എന്ന്, ഈശ്വര ഒരാളും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. ഓമം ചിന്നിച്ചെതറി
പോയില്ല.
അപ്പോൾ നമ്മൾ അനിയതപ്പാണ്, അനിയതപ്പ് പെട്ടെന്ന് പുറത്തൊരു, അതായത് ഈ വീട്ടിച്ചെടിയിൽ ക്രോസ് ചെയ്തിട്ട് റോഡിൻ്റെ അപ്പുറത്തുള്ള ഒരു കുട്ടിക്കാട്ടി പോയി വീണു. അവിടുന്ന് പിന്നെ പയ്യെ പൊങ്ങി എണീച്ച് വരികയാണ്.
വലിയൊരു
ഭാഗ്യമുണ്ട് കേട്ടോ. ഞങ്ങളുടെ എൻ്റെ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു, അത്രയുള്ള ഒരു ബാഗ് ഉണ്ടായിരുന്നു, വലിയൊരു ബാഗ്. അതും പിടിച്ചോണ്ട പുള്ളി ഇരുന്നു. വീണപ്പം ബാഗാണ് ആദ്യം ചെന്ന് വീണത്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി രക്ഷ, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പറയുകയില്ലായിരുന്നേ. കേരളം പുള്ളിയുടെ കാറ്റ് പോയേ.
അയ്യോ.
അപ്പൊ അങ്ങനെ എടുത്തു. പോലീസ് വന്നു. ഒരാള് വൻ സഹായം നമ്മുടെ കൂടെ നിന്നിട്ട്, പേടിക്കണ്ട പേടിക്കണ്ട മക്കളെ പേടിക്കണ്ട, ഇവിടെ ഉണ്ട്, ആക്സിഡന്റ് അല്ലേ, സാരമില്ല എന്നൊക്കെ പറഞ്ഞേക്കുക. അപ്പൊ പോലീസ് വന്നു. പോലീസുകാർ ഒരു ഓട്ടോക്ക് വിളിച്ച് റോഡ് മുഴുവൻ മീനല്ലേ നാട്ടിലൊന്ന് മീൻ മാരി എടുത്തോണ്ട് പോകണേ. ഇയാളെ ഓട്ടോയിൽ കയറ്റി. സെയിം ഓട്ടോയിൽ തന്നെ ഇത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് കേട്ടോ, 65 വയസ്സുള്ളൊരു മനുഷ്യനാണ് പാവം. ഞാനും കയറി ഓട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയി. അനിയനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇയാൾ എന്നോടൊന്നും ഇങ്ങനെ മിണ്ടുന്നില്ല. ഇയാളെ ഓട്ടോക്കാരനോട് എന്തൊക്കെയാ പറയുന്നുണ്ട്, ഞാനങ്ങ് ഒതുങ്ങി പോകാമായിരുന്നു, നീ ചെറുക്കം വന്ന് ഇടിച്ചാണോ അതാണ് നമുക്ക് പറയുന്നത്. അവിടെ അകത്ത് കയറി ചെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മിസ്റ്റേക്ക് തന്നെ, നമ്മൾ കുറച്ച് ചേർന്ന് പോയതുകൊണ്ടാണ്. അവിടെ ചെന്ന്
പുള്ളി സൈക്കിളിലായിരുന്നു വന്നേ,
പുള്ളി സൈക്കിളിൽ, സൈക്കിളിൽ രാവിലെ പുറകിലെ മീൻകൊട്ട ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു, പുള്ളി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കും കുറച്ച് പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും കയ്യിൽ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു വാർഡിനപ്പുറത്തെ ഇപ്പുറത്തെ ബെഡിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ ഒരു കണ്ണിലുണ്ണിയാണ്, ജോയ് എന്നും കണ്ട അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഒരു പേര് വരുന്നു, രണ്ടുപേര് വരുന്നു, അങ്ങനെ കടപ്പുറം മുഴുവൻ ഇളകി ഇങ്ങി വന്നു പറയാം. അയ്യോ. അപ്പം ഞാൻ ഇരിക്കുക. അപ്പം രണ്ടു വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് നീയാണല്ലേ ജോയ് പാപ്പനെ ഇടിച്ചിട്ടത്, ഞാൻ അതെ. എന്നിട്ട് അവർ മറിക്കുന്നു, ഒരു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവനാണ് അവനാണ് മറ്റേ മൂന്നാമത്തെ ബെഡ് ഇരിക്കുന്നത്, അവനാണ് ജോയ് പാപ്പനെ അടിച്ചിട്ട്. കുറേ പേര് വരുവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ രംഗം വഷളാകാണ്, മിക്കവാറും ഇവിടെ നീടി കിട്ടും. പറഞ്ഞപ്പോൾ ആൾക്കാർ ഇത്തിരി ഒരു കുറച്ച് റഫായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യും? ഇപ്പോൾ വീട്ടിലെന്തായാലും വിളിച്ച് പറഞ്ഞു, ഈ ആൾക്കാരിങ്ങനെ വരുന്ന, അപ്പം ഞാൻ അമ്മയുടെ വീട് അടുത്താണ്, മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അമ്മാവനെ വിളിച്ചു, അമ്മാവ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, സ്ഥിതിഗതികൾ കുറച്ച് വഷളാണ്, അമ്മാവൻ കുറച്ച് ആൾക്കാരെ കൊണ്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം വന്നാൽ വാർഡി വെച്ച് കാണാം, ഇല്ലേ ചിലപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോ മോർച്ചറിയിലോ കാണേണ്ടി വരും മുടി വരാമ്പോൾ. അങ്ങനെ ഇരുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു 10-30 പേരായി. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ആരുമില്ല. പിന്നെ എൻ്റെ ഒരു ഇരിപ്പ് കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു അവർ കൈവച്ചിട്ട്,
സഹതാപം തോന്നി
എന്തോ. എന്തായാലും അത്ര സ്ഥിതിഗതികൾ അത്ര ആശാവഹമല്ല എന്ന് മാത്രം പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മാവൻ വന്നു, അമ്മാവൻ ഒറ്റയ്ക്ക് വരുന്നു, അമ്മാവൻ ഒറ്റയ്ക്കാണോ വന്നു? അപ്പോൾ ഇല്ല, കൂടെ ഒരാളുണ്ട്. അമ്മൂമ്മയും കൊണ്ടാണോ വന്നത്? എന്ത് ചെയ്യണം? ഞാൻ ഇറങ്ങിയപ്പോ അമ്മൂന്നിന്റെ അമ്മൂമ്മയ്ക്ക് ഒരേ വാശി,
മോനെ
മോനെ കണ്ടേ പോത്തുള്ളൂ, നിനക്ക് ഇവിടെ കയ്യോ കാലം ഒടിഞ്ഞു നോക്കിയാൽ നിനക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ അമ്മൂമ്മ ഇങ്ങോട്ട് കയറിയുന്നു, ഇങ്ങോട്ട് കയറിയുമ്പോ ഇത്ര ആൾക്കാർ നിൽക്കുകയാണ്. അമ്മൂമ്മ ഇങ്ങോട്ട് വന്ന് എന്നെ കണ്ടത്, അയ്യോ എന്റെ മോനെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഭയങ്കര ഒരു കരച്ചിൽ, ഭയങ്കരമായിട്ടും കരഞ്ഞു. എന്റെ കയ്യിലാകപ്പാടെ രണ്ട് ബാൻഡേജ് എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ, പക്ഷെ അത് മതിയല്ലോ അവർക്ക് അതൊക്കെ കാണുമ്പോ തന്നെ. ഭയങ്കര പക്ഷെ അപ്പൊ സംഭവിച്ചെന്താന്നറിയോ, മൊത്തത്തിൽ സീൻ അങ്ങ് മാറും. മത്സ്യത്തൊഴിലാളികളുടെ ഈ ഗ്രൂപ്പിലെ ഇവരങ്ങ് സെൻഡിയായി, ഇവരങ്ങ് അമ്മച്ചി വിഷമിക്കണ്ട, പോട്ടെ സാരമില്ല, പിള്ളേരല്ലേ, ബൈക്കല്ലേ, തട്ടി നിന്നും മുട്ടി നോക്കി ഇരിക്കും, ഒന്നും പറ്റിയില്ലല്ലോ, കർത്താവ് രക്ഷിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അമ്മച്ചി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് കഴിക്കുന്നു, എനിക്ക് വെള്ളം മേടിച്ചോണ്ട് വരുന്നു. അപ്പൊ എല്ലാരും പിന്നെ അങ്ങനെ അങ്ങനെ ഗ്രൂപ്പിലെ സ്ത്രീകളൊക്കെ സാരമില്ല പോട്ടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഒരാൾ അല്ലേലും ചോദിപ്പാപ്പൻ ഈ പ്രായത്തിൽ സൈക്കിളൊക്കെ എടുത്തോണ്ടിറക്കണ്ടല്ല, വെറുതെ ചെറുക്കിനെപ്പാപ്പന് വീട്ടിൽ ഇരുന്ന പോരെ, എന്തിനാ ഞങ്ങള് പറയാറുണ്ട് സൈക്കിളൊന്നും എടുത്തു. ഞാൻ പറഞ്ഞു 10 കൊണ്ട് വന്നിരുന്നെങ്കിൽ പോലും ചിലപ്പം പിടിച്ചിരിക്കാൻ
പറ്റത്തില്ല.
അമ്മൂമ്മ ഒറ്റാള് വന്നതുകൊണ്ട് മാത്രം നമ്മളന്ന് അവിടെ അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ റിപ്പോർട്ട് വരുമല്ലോ. അയ്യോ അതൊരു 1.5 സാധനമാണ് കേട്ടോ, അത് വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെന്തോ കൊടും കുറ്റം. നമ്മളെന്തോ ഇവിടുന്ന് മനഃപൂർവ്വമായിട്ട് ഇവിടുന്ന് മാവേലിക്കര നീ ചേർത്തലുള്ള മത്സ്യത്തൊഴിലാളി ഇടിച്ചു വീഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പോയി അന്ന്, അങ്ങനൊക്കെ തോന്നും. പേടിച്ചു അത് വായിച്ചാല്
ഭാഷയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, ഏത് രീതിയിൽ
വ്യാഖ്യാനിച്ചാണെങ്കിലും നമുക്ക് എഴുതി എടുക്കാം. പക്ഷെ പിന്നെ അതൊക്കെ പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി.
അത് കഴിഞ്ഞ് പിന്നെ വണ്ടി തന്നോ വീട്ടിൽ നിന്ന്?
വണ്ടിയൊക്കെ തന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു, എവിടെ പോയാലും ഞാൻ ഹെൽമെറ്റും കൊണ്ടുപോയി. മറ്റേ ബൈക്കിൽ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചിരിക്കും, കാരണം അന്നത്തെ ആ ഹെൽമെറ്റ് ഞാൻ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ ആ വീണപ്പോൾ ഉറയുന്ന സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ല, അത് ഹെൽമെറ്റ് ഉറഞ്ഞു പറഞ്ഞു, ഇത്രയും സൈഡ് ഹെൽമെറ്റിൻ്റെ നല്ല രീതിക്ക് ഉറഞ്ഞു പറഞ്ഞു പോയി. ഹെൽമെറ്റില്ലായിരുന്നെങ്കിൽ പോക്കായിരുന്നു, നോക്കണ്ട. പിന്നെ നീ നമ്മൾ പറഞ്ഞു തുടങ്ങി മറ്റേ പോലീസ് ചെക്കിങ്ങിന്റെ കാര്യമാണല്ലേ. അപ്പം
ചെങ്ങന്നൂർ നിന്ന് ഇവിടം വരെ വരുമ്പോൾ 4 പോലീസ് ചെക്കിങ് പിടിക്കുന്ന എല്ലാ ഈ ഹെൽമെറ്റ് ഇല്ലാത്തവരെയും പുറം അടിക്കുന്നവരെ. ഈ സമയത്ത് ഇത്രയധികം ചെക്കിങ്ങിന്റെ കാര്യം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ആളുകൾക്ക് ജോലിയില്ല, ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ഫൈൻ അടിച്ച എന്താ?
ഹെൽമെറ്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഹെൽമെറ്റ് മസ്റ്റ് ആണ്,
വേണം വേണം മസ്റ്റ് ആണ്. പക്ഷേ ഈ 4 ചെക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? അവൻ ഇത്രയധികം ഇതാവശ്യമില്ല.
സാധാരണ ഈ പോലീസ് ചെക്കിങ് എന്താണെന്നറിയില്ല, ഈ നമ്മുടെ കയ്യിൽ എല്ലാം രേഖകൾ ഉണ്ടെങ്കിൽ പോലും കഴിവതും പോലീസ് ചെക്കിങ്ങിൽ നിന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അല്ലേ?
അതെ അതെ.
എനിക്കൊന്ന് ഈ മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഒരു ഒരു സഹോദര ഭാവം, ഒരു പരസ്പര സ്നേഹം കണ്ടുള്ള ഈ പോലീസ് ചെക്കിങ് വരുമ്പോഴായിരിക്കും.
അതെ,
നമ്മൾ റോഡിൽ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എതിരെ വരുന്നവൻ നമുക്ക് ഒരു പരിചയം ഇല്ലാത്തനായിരിക്കും, അവൻ സിഗ്നല് തരും, ഇവിടെ ചെക്കിങ് കൊണ്ട് വിട്ടോ എന്ന് പറയും. അങ്ങനെ കാര്യമുണ്ട്. അപ്പം ഞാനൊരു ഇങ്ങനെ എറണാകുളത്ത് MG റോഡിലൂടെ പോവാണ്. MG റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പോലീസ് ചെക്കിങ്, പോലീസുകാർ റോഡിന്റെ അടുത്ത സൈഡിലാണല്ലോ നിൽക്കുന്നത്. ഞാൻ നൈസായിട്ട് വലത് സൈഡിൽ കൂടെ എടുത്തു. പോലീസുകാർ നമ്മളെക്കാട്ടിലും 3-4 കൂടുതലുണ്ടാകണല്ലോ. ഒരു പോലീസുകാരൻ ഇത് കണ്ട് പുള്ളി നേരെ റോഡിൻ്റെ നടുക്കോട്ട് ചാടി, പുള്ളി കംപ്ലീറ്റ് വണ്ടി നിർത്തിച്ച്. ഞാനൊരു ബ്രേക്ക് പിടിച്ചു, ഞാൻ ബ്രേക്ക് പിടിച്ച് നല്ല തെന്നി ഒന്ന് വീണു.
നിങ്ങൾക്ക് ബൈക്കിൽ നിന്ന് ഭയങ്കര വീഴ്ചയാണല്ലോ.
ബ്രേക്ക് പിടിച്ച് കാരണം ഒത്തറ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അന്യായമായൊരു പരിപാടിയാണ്, ഇങ്ങനൊന്നും ചെയ്യരുതെന്നാണ് പോലീസുകാരുള്ളത്. പക്ഷെ അന്നത്തെ ഇപ്പോഴാണെങ്കിൽ ഇത് വലിയ പ്രശ്നമാകുന്നൊരു കേസാണ്. റോഡിൻ്റെ നടുക്ക് അടിപ്പിടിക്കാൻ പാടില്ല, കൊളവിന് കടന്ന് പിടിക്കുക, അങ്ങനെയൊക്കെ പോലീസിൻ്റെ ഒരു ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് പിന്നെ അങ്ങനൊന്നും ഇല്ലല്ലോ. പോലീസുകാർ മറ്റേ അന്ന് ഓർമ്മയുണ്ടാവും, പണ്ട് നിർത്താതെ പോയൊരു തന്നെ ലാത്തി കെറിഞ്ഞ് വീഴ്ത്തിയ കേസൊക്കെ ഉണ്ടോ? ആ സമയമാണ് പോലീസുകാരൊന്ന് താക്കോൽ ഉരി എടുത്തു ഒതുക്കി വെച്ചോളാം പറഞ്ഞു.
അപ്പോഴേ എന്തിനും താക്കോൽ ഉരി എടുത്തോണ്ട് പോകുന്നു,
താക്കോൽ ഉരി എടുക്കാൻ പാടില്ല എന്നാണ്. അന്ന് ഒന്നും അറിയില്ലല്ലോ നമ്മുടെ വിചാരം. അന്ന് പോലീസ് നമുക്ക് റോഡിലിട്ട് 2 തന്നാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മലയാളിക്ക് എന്ന് പറഞ്ഞൊരു നിയമ അവബോധം എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. എന്തൊക്കെയാണ് പോലീസിന്റെ അധികാരം, നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊന്നും അറിയില്ല. അപ്പൊ അവര് നേരത്തെ അങ്ങോട്ട് വണ്ടി എടുക്കുന്നു, ഒതുക്കി വെക്കുന്നു. അപ്പൊ SI പറഞ്ഞു താൻ ഓവർ സ്പീഡായിരുന്നു. ശരി സാർ, എന്ന് പറഞ്ഞാൽ അവർ ഓവർ സ്പീഡ് മെഷീൻ അവർ മെഷർ ചെയ്തൊന്നുമില്ല, അവർ പറയാണ് താൻ ഓവർ സ്പീഡായിരുന്നു, അതാണ് ഇതാണ്. തന്നേ പറ്റത്തുള്ളൂ, അതാണ് ഫൈൻ അടയ്ക്കണം. ഫൈൻ അടയ്ക്കണം, നമ്മുടെ കയ്യിലൊന്നും ഇല്ല, 1000 രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഫൈൻ അടയ്ക്കാൻ പൈസ ഒന്നും ഇല്ല. അപ്പം പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ശരി എന്നാ ഒരു കാര്യം ചെയ്യും, 1200 തന്നിട്ട് പോക്കോളം പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ നോക്കിയിട്ട് പൈസ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ATM കിടക്കും. ഞാൻ എന്നിട്ട് ATM പൈസ എടുക്കാൻ പോവാണ്. അപ്പൊ വേറെ പല ആൾക്കാരും പിടിക്കുന്നുണ്ട്. ATM കുറച്ച് ദൂരെയാണ് കേട്ടോ, സൈഡിൽ ഒരു ATM ഉണ്ടായിരുന്നു, അത് അവിടുന്ന് കിട്ടിയില്ല. അപ്പൊ ഞാൻ കുറച്ച് ദൂരെ പോയി ATM പൈസ എടുത്ത് തിരിച്ച് നടന്നു വരികയാണ്. ഏതാണ്ട് അരമണിക്കൂറായി. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മളെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. താൻ എവിടെ പോയതാടോ? ഞാൻ ATM പൈസ എടുക്കാൻ പോയ തനിക്ക് ഞാൻ ബൈക്കിന്റെ താക്കോല് തിരിച്ചു തന്നില്ലേ? അവർ ബൈക്കിന്റെ താക്കോല് തന്നായിരുന്നു, ലൈസൻസ് മേടിച്ച് വെച്ചിട്ട് ബൈക്കിന്റെ താക്കോല് തന്നെ. താനെന്തിനാ ബൈക്ക് എടുത്തോണ്ട് പോകായിരുന്നു? ഞാൻ പറഞ്ഞു സാർ ഞാൻ വിചാരിച്ച സാർ ബൈക്ക് കസ്റ്റഡിയിൽ എടുത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ താക്കോല് ഒന്നും കൊടുക്കൂടെ, തന്റെ ലൈസൻസ് ഞാൻ പിടിച്ച് മേടിച്ചു വെച്ചിട്ടില്ലേ? ഇവിടെ തന്നെ നോക്കി എത്ര നേരമായിട്ട് നിൽക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യന് ഉണ്ണാ പോണ്ടേ? കൈക്കൂലി കൈക്കൂലി എടുക്കുക. ആ പയ്യന്റെ കൊടുത്തേക്കാൻ പോയി, വളരെ രസമാണ്. ഞാനും പുള്ളിയുടെ രസമായിട്ട് ഏത് പയ്യനെയാണ് സാർ കൊടുക്കേണ്ടത്? അപ്പൊ ആ കോൺസ്റ്റബിൾ പയ്യന്റെ കൊടുക്കണോ? തന്നെ കൊണ്ട് ശല്യമാണല്ലോ, എടുത്തോട്ട്
വിലക്കെടുത്തുമായിരുന്നല്ലേ.
അയ്യോ അങ്ങനെ നമ്മളങ്ങ് രക്ഷപ്പെട്ട ഒരു പരിപാടി. പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നുന്നു പിന്നീട് പല ചെക്കെങ്കിലും പോലീസൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നാണ്
എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാവരും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറേ അധികം പിള്ളേർ വന്നിട്ടുണ്ട്, അതായത്
ചെറുപ്പക്കാർ
വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇതൊരു സിസ്റ്റം മാറണമെന്ന് ആഗ്രഹമുള്ളവരെ അവർ നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് സംസാരിക്കുന്നതൊക്കെ.
അത് കൃത്യമായ ഒരു നിയമാവബോധം ഇവിടെ. ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലായിരുന്നു, അത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ഉടായ്പ നിയമങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതെ, മറ്റേ ടയർ 90°, 30° ഇങ്ങോട്ട് ചരിയണം അല്ലെ, 90° കൂടുതൽ സൗണ്ട് കൂടാൻ പാടില്ല
അല്ലെ,
പിന്നെ കുറെ ഉടായ്പ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവർക്ക് നമ്മളെ കൊടുക്കാനൊക്കെ. ഇപ്പൊ ഋഷായ് സിംഗ് പറഞ്ഞപ്പോഴല്ലേ ഇവിടെ അറിയുന്ന 14 സെക്കൻഡ് തുറച്ചു നോക്കിയാൽ
പീഡനമാവും. നിയമങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം നിയമങ്ങൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ട, അപ്ഗ്രേഡ് ചെയ്യുന്നത് കാലത്തിനനുസരിച്ച് അപ്ഗ്രേഡ്
ചെയ്യേണ്ട വെച്ച നിയമങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് നമ്മുടെ പല രംഗങ്ങളിലും.
അതെ, അതൊക്കെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് പല കാര്യങ്ങളും. ഈവൻ മോഡിഫിക്കേഷന്റെ കാര്യം തന്നെ, ഇപ്പൊ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് വേണം. ഇപ്പം പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആർട്ട് ഫോം ആയിട്ട് തന്നെയാണ് കാണുക. പിന്നെ അത് ലീഗലാണ്, ഇത് ഈ മോഡിഫൈ ചെയ്ത വണ്ടികൾ സർട്ടിഫൈ ചെയ്തിട്ട് റോഡിൽ ഓടിക്കാൻ പറ്റും ഇൻസ്പെക്ടർ ചെയ്തിട്ട്.
ഇപ്പൊ ഇവിടെ ആരും മറ്റേ കാർ മോഡിഫൈ ചെയ്ത് ലോറിയോ പാറ്റൻ ടാങ്കോ ഒന്നും ആക്കുന്നില്ല.
ഇല്ല ഇല്ല ഇല്ല, ഒരു ചെറിയൊരു കാണാൻ.
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡൽഹിയിലൊക്കെ ദിലീപ് ശബ്രിയ അദ്ദേഹം ഈ വാഹന മോഡിഫിക്കേഷനിലൂടെ ശ്രദ്ധ നേടിയ ഒരാളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കാർ മോഡിഫിക്കേഷൻ ഒരു ആർട്ടിസ്റ്റ് എന്ന് പോലും പറയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം.
ഇന്ത്യയുടെ സൂപ്പർ കാർ എന്ന് പറഞ്ഞിറങ്ങിയ ഫസ്റ്റ് സൂപ്പർ കാർ അല്ലേ,
ഡിസി അവന്തി അതിന് മുന്നിൽ അദ്ദേഹമാണ് അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച എനിക്ക് തോന്നുന്ന ഇത് ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗങ്ങളിലേക്ക് വരികയും ഇതൊരു വലിയ ഇൻഡസ്ട്രിയായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്
അല്ലെ. അതെ,
അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫൈൻ അടയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസ ആ ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടും അല്ലെ. ഇതൊരു വ്യവസായമായിട്ട് എടുത്താൽ
പല കാര്യങ്ങളും ഇവർ പറയുന്ന ന്യായങ്ങൾ കറക്റ്റ് ആണ്, ചിലപ്പോൾ ആളെ കണ്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ട്. പക്ഷെ അതൊക്കെയൊന്നും കുറെ സാധനം എല്ലാം ഒന്നും അവർ പറയുന്നത് കറക്റ്റ് ആണോന്നില്ല, കുറെയൊക്കെ കാര്യങ്ങൾ
തീർച്ചയായിട്ടും
മോഡിഫൈ ചെയ്യാം. കാലത്തിനനുസരിച്ച് ഒന്ന് മാറ്റാം,
കാലത്തിനനുസരിച്ച് സമൂഹത്തിനനുസരിച്ച്. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് മേടിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്.
അതെ അതെ,
അപ്പം ഈ ഇത്രയും ഹൈ റോഡ് ടാക്സ് ഒക്കെ അടച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ സുരക്ഷയ്ക്കൊപ്പം തന്നെ നമ്മളുടെ സൗകര്യങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന ചില നിയമങ്ങളാണ് ഇവിടെ ആവശ്യം.
അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം സമയമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പിസോഡുകൾ നമുക്കൊരു 20-22 മിനിറ്റിൽ നിർത്തണമെന്നാണ് നമ്മളുടെ മലയാളം പോഡ്കാസ്റ്റിന്റെ ടെക് ഹെഡ് ആയിട്ടുള്ള മലയാളി പോഡ്കാസ്റ്റിലെ ക്രിഷ് പറയുന്നത്.
ഓക്കെ ഓക്കെ.
പിന്നെ അതേപോലെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു വെച്ചാൽ, സെപ്റ്റംബർ 30 ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഡേ വരുവാണ്. അപ്പം നിങ്ങൾ പോഡ്കാസ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ പോഡ്കാസ്റ്റിംഗ് ഡേ ആണ് വരുന്നത്, ഇന്റർനാഷണൽ പോഡ്കാസ്റ്റിംഗ്.
ഓ യെസ്.
അപ്പം ഇനിയും പോഡ്കാസ്റ്റ് തുടങ്ങാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തുടങ്ങണോ വേണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്?
അപ്പം അവരോട് പറയാൻ മാത്രം ഒരു എക്സ്പീരിയൻസ് എനിക്കായിട്ട്.
എന്നാലും രണ്ട് എപ്പിസോഡ് ചെയ്തില്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഇതൊരു വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞൊരു ക്യാമറ ഷൈയാണ്. നമുക്കൊരു ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്.
അതെ,
എനിക്ക് അങ്ങനെ. പക്ഷേ ഇതുപോലെ പല കാര്യങ്ങളും ഒരു മൈക്കിന്റെ മുമ്പിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ പറ്റിയൊരു വേദിയാണിത് അല്ലേ.
അതെ അതെ,
നമുക്ക് ഇതുപോലെ കുറേ അനുഭവങ്ങൾ പറയാം അല്ലെ, ഇങ്ങനെ പറയാൻ എന്തോരം കാര്യങ്ങളാണുള്ളത് അല്ലേ ഈ ലോകത്ത്.
ഒരുപാട് കാര്യങ്ങളുണ്ട്. സീരിയസ് ടോപ്പിക്കുകളുണ്ട്, ലൈറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്, കഥ പറയാനുണ്ട്, കവിത ചൊല്ലാനുണ്ട്.
യെസ്, നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ട് എത്തുക എന്നുള്ളതാണ്.
ഓക്കെ,
അപ്പം അങ്ങനെ നിൽക്കട്ടെ കാര്യങ്ങൾ.
അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇനിയും ഇതേപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായ TTalks_JP എന്നതിൽ അറിയിക്കുക. ഈ എപ്പിസോഡിന്റെ അഭിപ്രായങ്ങളും അറിയിക്കുക.
മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുമായി ഇനിയും കാണാം. Till then, it's JP signing off.